നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ച ആമോസിന്റെ പ്രവചനം, 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം. ദൈവം ഇസ്രായേൽ മക്കളെ ശിക്ഷിക്കുന്നതിന് മുൻപായി 7 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നതാണ് നാം കണ്ടത്. അതിൻ്റെയൊക്കെ മറുപടി അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. അതിൻ്റെ മറുപടി അവർ പറയുമ്പോൾ അതിനകത്ത് ഒരു ആശയമുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, ഞങ്ങൾ തെറ്റുകാരാകുന്നു, ഞങ്ങൾ ശിക്ഷയ്ക്ക് യോഗ്യരാകുന്നു എന്ന് അവർ തന്നെ ആ ഉത്തരങ്ങൾ കൊണ്ട് സമ്മതിക്കുന്നു. നാം അത് വായിച്ചല്ലോ, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ, ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ, ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ, കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ, ഒന്നും പിടിപെടാതെ കണി നിലത്തുനിന്നു പോകുമോ, നഗരത്തിൽ കാഹളമുതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ, യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ. നോക്കണേ, 7 കാര്യങ്ങൾ. എന്നിട്ടൊടുവിൽ പറയുകയാണ്, യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാർക്ക് താൻ ചെയ്യുവാൻ പോകുന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ നല്ല നല്ല ഉദാഹരണങ്ങളാൽ പ്രവാചകൻ തൻ്റെ ദൂത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് കാണുന്നു. ജനങ്ങളുടെ പാപങ്ങൾ മൂലമാണ് ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരുന്നത്. അല്ലാതെ അതൊന്നും യാദൃശ്ചികമല്ല. ഓരോ കാര്യത്തിനും ഒരു കാരണം ഉണ്ടെന്ന് കാണിക്കുവാൻ പ്രവാചകൻ 7 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ലളിതമെങ്കിൽ പോലും അർത്ഥവത്തായ ആ ചോദ്യങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നവ തന്നെയാണ്. 8-ാം വാക്യത്തിൽ നാം വരുമ്പോൾ അവിടെ കാണുന്നത്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? പ്രവാചകന്മാർ എപ്പോഴും ദൈവത്തിൻ്റെ ദൂതാണ് ജനങ്ങൾക്ക് നൽകിയിരുന്നത്. ഇന്നത്തെ കാലത്ത് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നില്ല എന്നല്ല, പിന്നെയോ പ്രശ്നം മനുഷ്യർ ദൈവശബ്ദം ശ്രദ്ധിക്കുവാൻ തയ്യാറല്ല എന്നതാണ്. അവൻ തൻ്റെ മുന്നറിയിപ്പുകൾ തൻ്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ വർത്തമാന പത്രത്തേക്കാൾ ആനുകാലികമാണ് ബൈബിൾ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഇന്നത്തെ വർത്തമാന പത്രം ഇന്നുച്ചയാകുമ്പോഴേക്കും പഴഞ്ചനായി കഴിയും. അടുത്ത പത്രത്തിന് വേണ്ടി നാം കാത്തിരിക്കുവാൻ തുടങ്ങും. ഇന്നലത്തെ പത്രമാണ് പകുതി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ വാങ്ങുമോ? വെറുതെ തന്നാൽ വാങ്ങില്ലല്ലേ? ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ആകുന്ന ബൈബിൾ അന്നും ഇന്നും എന്നും പുതുമയാർന്നതാണ്. സത്യത്തിൽ ഇന്നലത്തേതിനേക്കാൾ രുചികരമായി തോന്നും അതിന്ന്. താങ്കൾക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? എനിക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട്. പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ, ഏയ്, ഇങ്ങനൊരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു പോകാറുണ്ട്. ഇങ്ങനൊരർത്ഥം ഇവിടെ എങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിച്ചു പോകും. ദൈവത്തിൻ്റെ തിരുവചനം തേനിനേക്കാൾ മാധുര്യമേറിയതാണ്. ഇത് ആസ്വദിക്കുവാൻ പഠിച്ചവർ മറ്റെല്ലാം കളഞ്ഞിട്ട് ഇതിനുവേണ്ടി സമയം ചെലവഴിക്കും. കുറഞ്ഞത് രാവിലത്തെ ജീവസന്ദേശം പരിപാടിയെങ്കിലും ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം എഴുതുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ സകല സമ്പത്തിലും എന്നതുപോലെ നിന്റെ വചനത്തിൽ പ്രമോദിക്കുന്നു. എനിക്ക് നിന്റെ വചനം മറ്റെന്തിനേക്കാളും രസമാണ്. ഇന്ന് മനുഷ്യൻ രസത്തിന് വേണ്ടിയിട്ടാണല്ലോ ഓടുന്നത്. മനുഷ്യൻ പണവും സമയവും ചെലവഴിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, ഭക്ഷണത്തിന് വേണ്ടി. എന്തെല്ലാം ഓട്ടമാണല്ലേ. 2, വിനോദത്തിനു വേണ്ടി. അതെ, ഇന്ന് അതിന് യാതൊരു കുറവുമില്ല. TV ഓൺ ചെയ്താൽ എത്ര ചാനലാ, എന്തെല്ലാം വികൃതി വേണമെങ്കിലും കാണാനുണ്ട്. നല്ല കാര്യങ്ങളും ഉണ്ടാകാം. 3, മരുന്നിന് വേണ്ടി. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ഇവിടെ വായിക്കുന്നത് നിന്റെ വചനം എനിക്ക് രസമാകുന്നു, പ്രമോദമാകുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് തൻ്റെ മക്കളോട് വെളിപ്പെടുത്തുക എന്നത് എന്നും ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാകുന്നു. നോഹയുടെ കാലം തന്നെ നിങ്ങൾ ഓർക്കുമല്ലോ. വരുവാൻ പോകുന്ന വലിയ വെള്ളപ്പൊക്കം എന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം നോഹയോട് വ്യക്തമായി അരുളി ചെയ്തു. മാത്രമല്ല തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ദൈവം നോഹയ്ക്ക് 120 വർഷം സാവകാശം നൽകി. പക്ഷേ ലോകം അവൻ്റെ ദൂതിന് ചെവി കൊടുത്തില്ല. വേറൊരു സംഭവം പറയുകയാകുന്നുവെങ്കിൽ, ദൈവം സൊദോം ഗൊമോറ എന്നീ പട്ടണങ്ങൾ നശിപ്പിക്കുന്നതിന് മുൻപ് അബ്രഹാമിനോട് അതറിയിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ നന്നായി. അങ്ങനെ ദൈവം ചെയ്തില്ലായിരുന്നെങ്കിൽ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അബ്രഹാമിന് തെറ്റായ ഒരു കാഴ്ചപ്പാടുണ്ടായിപ്പോയേനെ. ഇപ്രകാരത്തിലുള്ള ന്യായവിധി തൻ്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക എന്നത് എപ്പോഴും ദൈവത്തിൻ്റെ പരിപാടിയിലുള്ള വസ്തുതയാകുന്നു. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15:15 യജമാനം ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ ഇപ്രകാരത്തിലുള്ള സംഭവങ്ങൾക്ക് അനേകം ഉദാഹരണങ്ങളുണ്ട്. വരുവാൻ പോകുന്ന 7 വർഷക്കാലത്തെ വലിയ ക്ഷാമത്തെക്കുറിച്ച് ദൈവം തൻ്റെ ദാസനായി യോസഫിന് മിസ്രയീമിൽ അറിയിപ്പ് കൊടുത്തു. ഇസ്രായേലിൽ വരുവാൻ പോകുന്ന വരൾച്ചയെക്കുറിച്ച് ഏലിയ പ്രവാചകന് ദൈവം ദർശനം കൊടുത്തു. അവൻ ആഹാബിന്റെയും ഇസബേലിന്റെയും കൊട്ടാരത്തിൽ ഈ വരൾച്ചയെക്കുറിച്ച് അറിയിക്കുവാൻ കയറി ചെന്നു. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഇത്രയും പറഞ്ഞിട്ട് അവൻ രാജകൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. 3 വർഷം പിന്നെ അവനെ കണ്ടില്ലല്ലോ. ആസന്നമായ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നത് ദൈവത്തിന്റെ വഴിയായതിനാൽ ഒലിവുമലയിൽ അവരെ ഒരുമിച്ച് കൂട്ടി കർത്താവ് അവരോട് പറഞ്ഞു, യെരുശലേം നശിപ്പിക്കപ്പെടും, അതെ, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്ന്. തൻ്റെ സമകാലീനർ ആമോസിനെ വളരെയധികം വിമർശിച്ചെങ്കിലും ആമോസ് ചെയ്യുന്നത് ആസന്നമായ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ്. അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതവുമായിരുന്നല്ലോ. ന്യായവിധിയെക്കുറിച്ച് കേൾക്കുവാൻ മനുഷ്യന് ഇഷ്ടമില്ല. മണലിൽ തല പൂഴ്ത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഒട്ടകപ്പക്ഷിയെപ്പോലെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ജീവിക്കുവാനാണ് മനുഷ്യർക്കിഷ്ടം. കണ്ണടച്ച് പാല് കുടിക്കുന്ന കള്ളൻ പൂച്ചയെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ചിലർ ഡോക്ടറെ കാണുവാൻ പോവുകയേയില്ല. കുത്തുമെന്നോ കീറുമെന്നോ മുറിക്കുമെന്നോ ഉള്ള ഭയം കൊണ്ടൊന്നുമല്ല, പൈസ പോകുമെന്ന ഭയം കൊണ്ടുമല്ല, പിന്നെയോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറയും എന്ന പേടി. 40-60 ഇടയിൽ പ്രായം വരുന്നവർക്ക് എന്തെങ്കിലും തലവേദനയോ ശരീരവേദനയോ തലചുറ്റലോ വന്നിരിക്കട്ടെ, എന്താ ഡോക്ടറെ കാണിച്ചോ എന്ന് അവരോട് ചോദിച്ചാലത്തെ മറുപടി സാധാരണ കേൾക്കാറുള്ളത്, ഓ ഞാനിപ്പോൾ അങ്ങോട്ട് എന്നാൽ പ്രഷറായി, ഷുഗറായി, ഹാർട്ടായി, ടെസ്റ്റ് വേണം ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് തുടങ്ങും. പിന്നത്തെ കാര്യമൊന്നും പറയണ്ട, പോകാതിരിക്കാമെങ്കിൽ ഇതൊന്നും കേൾക്കണ്ടല്ലോ എന്ന്. രോഗമുള്ളതല്ല പ്രശ്നം, ഡോക്ടർ അത് പറയുന്നതാ. ഒരു ന്യായവിധി വരുന്നു എന്ന സത്യം കേൾക്കുന്നത് മനുഷ്യന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. മനുഷ്യർ വർഗം അത് ആഗ്രഹിക്കാത്ത ഒരു ദുർവർത്തമാനമാകുന്നു. താങ്കൾ സത്യം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയാൽ മനുഷ്യർ പറയും, ഇവനൊരു വിഷാദമൂകനാണല്ലോ, ഒരു നിരാശവാഹി, ആസ്വദിക്കുവാൻ കഴിവില്ലാത്ത ദോഷൈക ദൃക്ക്. പിന്നങ്ങോട്ട് എന്ത് പേര് വേണമെങ്കിലും കിട്ടും കേട്ടോ. ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. അത് വെറും സങ്കുചിത മനോഭാവക്കാരുടെ പരിപാടിയാണെന്നാകുന്നു പലരുടെയും വാദം. എന്തായിരുന്നാലും ദൈവം തൻ്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ടെന്നുള്ള പ്രമാണത്താൽ ദൈവം പാപം ചെയ്യുന്ന മനുഷ്യരുടെ മേൽ മാത്രം ന്യായവിധി അയക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നുവല്ലോ. തൻ്റെ ദൂത് അത് എന്തായിരുന്നാൽ തന്നെയും അതുപോലെ തന്നെ ജനങ്ങളെ അറിയിക്കുവാൻ പ്രവാചകൻ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു എന്ന് ദൈവം വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ ദൈവം നൽകിയിട്ടുള്ള ദൂത് ജനങ്ങളെ അറിയിക്കുന്നതിൽ പ്രവാചകൻ വീഴ്ച വരുത്തിയാൽ അവർ വളരെ ഭയപ്പെടണം. ഇന്ന് അനേകരും തങ്ങൾക്ക് തോന്നുന്നതൊക്കെയാണല്ലോ വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിന്റെ ദൂത് ദൈവത്തിൽ നിന്നും പ്രാപിച്ചറിയിക്കുവാനാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അറിയിക്കാത്തവർ ഭയപ്പെട്ടേ മതിയാകും, വേറെ മാർഗമൊന്നുമില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കുമെന്നാണ് നാം വായിച്ചത്. ദൈവം സംസാരിച്ചിരിക്കുന്നു, ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത് നാം ഇപ്പോൾ അറിയിക്കണം. എല്ലാം സന്തോഷമാണ്, സമാധാനമാണ്, സമത്വമാണ്, സംതൃപ്തിയാണ് എന്നൊക്കെ മാത്രം പറഞ്ഞു വരുന്ന സുവിശേഷം തീർച്ചയായും നാം തള്ളിക്കളയണം. പാപം ശിക്ഷിക്കപ്പെടും, ഒരു ന്യായവിധിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിച്ചേ മതിയാകും. സ്വർഗം പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് നരകം. ദിവസത്തിന് ദിവസം സംഗതികൾ വഷളാകുകയല്ലാതെ നേരെ ആകുമെന്ന പ്രതീക്ഷ പോലും നൽകുന്നില്ലല്ലോ. ഇന്ന് ശാസ്ത്രം നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തേ, സമാധാനമുണ്ടോ? സംതൃപ്തി എവിടെങ്കിലും ഉണ്ടോ? സംഘർഷം ദിവസത്തിന് ദിവസം കൂടി വരുന്നതേ ഉള്ളൂ. മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന പാപമാണ് ഈ അസന്തുഷ്ടിക്കും അസംതൃപ്തിക്കും കാരണം. ഇത് അംഗീകരിക്കാൻ മനുഷ്യൻ ഇന്ന് മനസ്സില്ല. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം പാപം. അതെ, പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന പാപം, തമ്മിൽ അടുപ്പിക്കുന്ന ചെകുത്താന്റെ തന്ത്രമായ പാപം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മൂന്നാം അധ്യായത്തിന്റെ 9 വാക്യത്തിലേക്ക് വരാം. ശമരിയ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിൻ്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിൻ്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവീൻ എന്ന് അസ്തോദിലെ അരമനകളിന്മേലും മിസ്രയീം ദേശത്തിലെ അരമനകളിന്മേലും ഘോഷിച്ചു പറവീൻ. ഇവിടെ പ്രവാചകൻ ദൈവശബ്ദം വീണ്ടും അറിയിക്കുകയാണ്. അസ്തോദിലെ അരമനകളിൽ ഘോഷിച്ചു പറവീൻ. ഫലസ്തീനയുടെ രാജ്യത്താണ് അസ്തോദ്. പക്ഷേ ഇന്ന് അസ്തോദ് ഇസ്രായേലിലാകുന്നു. അവിടെ വളരെയധികം കാര്യങ്ങൾ അവർ പണിതുയർത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ആമോസ് തന്റെ പ്രവചനം പറയുമ്പോൾ അസ്തോദ് ഫലസ്തീയ രാജ്യത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് മാത്രമല്ല, ഈ വാക്യത്തിൽ ഫലസ്തീയ രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അസ്തോദ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മിസ്രയീം ദേശത്തെ അരമനകളിന്മേലും ദൈവം തന്റെ പ്രവാചകന്മാരോട് പറയുന്നത് ഈ വചനം ഫലസ്തീയ ദേശത്തിലും മിസ്രയീമിലുമുള്ള അരമനകളിൽ അറിയിക്കുവാനാണ്. ഇനിയും ശ്രദ്ധിച്ച് എന്താണ് ഇവിടെ നൽകുന്ന ക്ഷണമെന്ന്, ശമരിയ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിൻ്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിൻ്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവിൻ. ഇസ്രായേൽ രാജ്യത്തിൻ്റെ, അതെ, വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ശമരിയ. അഹാബിന്റെയും ഇസബേലിന്റെയും കൊട്ടാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ശമരിയ പട്ടണം ഒരു പർവ്വതത്തിലായിരുന്നു പണിതുയർത്തിയത്. പക്ഷേ അതിൻ്റെ ചുറ്റിലും വേറെ പർവ്വതങ്ങളുണ്ടായിരുന്നു. ചുറ്റിലും ഉണ്ടായിരുന്ന ഈ പർവ്വതങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് കാണാമായിരുന്നു ശമരിയ പട്ടണത്തിൽ എന്താണ് നടക്കുന്നതെന്ന്. വൻ തോക്കുകളുടെ ഇടയിൽ പാപം വളരെയധികമായിരുന്നു. മഹാകലഹങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പാപങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രമസമാധാന ഭഞ്ജനം ആകുന്നു. ഈ വഷളത്വത്തെ വിജാതീയരായ ഫലസ്തീനും മിസ്രയീമ്യരും കുറ്റപ്പെടുത്തി. എന്നാൽ പിന്നെ പരിശുദ്ധനായ ദൈവം കുറ്റപ്പെടുത്തുന്നതാണോ തെറ്റ്? എത്ര നികൃഷ്ടമാണ് സാധുക്കളെ പീഡിപ്പിക്കുന്നത്! ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യൻ ഏത് നീചമായ പ്രവൃത്തിയും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതവനെ കുറ്റപ്പെടുത്തുകയുമില്ല. കഠിനമായ ഹൃദയമുള്ളതുകൊണ്ടാണ് അങ്ങനെ എന്നൊരിക്കലും മറന്നുപോകരുത്. 10 വാക്യത്തിൽ നാം വായിക്കുന്നത് തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ശമരിയാക്കാർ മോഷ്ടിച്ചു കൊണ്ടുവന്നത് തങ്ങളുടെ അരമനകളിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഇന്നത്തെ ഈ ജനത്തിന്റെ സമൃദ്ധി പാവങ്ങളെ കബളിപ്പിച്ചും കവർന്നും പീഡിപ്പിച്ചും ഉണ്ടാക്കിയതാണ്. ഇവിടെ പറയുന്ന ശ്രദ്ധിച്ച്, ഇങ്ങനെയുള്ളവർ ന്യായം പ്രവർത്തിക്കുവാൻ അറിയുന്നില്ല. ഇത് ഒരു വലിയ പരമാർത്ഥമാകും. അന്യായ മാർഗങ്ങളിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചവർ ഒരിക്കലും ന്യായം പ്രവർത്തിക്കുവാൻ കൂട്ടാക്കുകയില്ല. കൈക്കൂലി വാങ്ങിച്ചും കള്ളക്കണക്കെഴുതിയും നികുതി വെട്ടിച്ചും പാവങ്ങളെ പിഴിഞ്ഞും പണമുണ്ടാക്കി സുഖിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 11-ാം വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും, അവൻ നിന്റെ ഉറപ്പ് നിങ്കൽ നിന്ന് താഴ്ത്തിക്കളയും, നിന്റെ അരമനകൾ കൊള്ളയായിത്തീരും. പ്രിയ സുഹൃത്തെ, നശിച്ച സമിരിയുടെ അവശിഷ്ടം മാത്രമേ നമുക്കിന്നവിടെ കാണുവാൻ സാധിക്കൂ. എന്ത് ഭയങ്കര കഷ്ടമാകുന്നു ഈ സ്ഥിതി എന്നോർക്കണം. അന്യായത്തിൽ സമ്പാദിച്ചത്, ഉറപ്പെന്ന് ചിന്തിച്ചിരിക്കുന്ന താങ്കളുടെ എല്ലാ ഉറപ്പുകളും ദൈവം താഴ്ത്തിക്കളയും. അതിനു മുൻപ് അനുതപിച്ചേറ്റു പറഞ്ഞ് അന്യായ വഴികളെ ഉപേക്ഷിച്ച് അന്യായമായ സമ്പാദനം മടക്കിക്കൊടുത്ത് ദൈവത്തിങ്കിലേക്ക് വരും. ദൈവം താങ്കളുടെ ജീവിതം സമാധാനപൂർണമാക്കും, അനുഗ്രഹിക്കും. ഈ കുറ്റബോധത്തിൽ നരകിച്ച് കഴിയേണ്ട യാതൊരു ആവശ്യവുമില്ല. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരിടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരിയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമയിലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. ദൈവത്തിന്റെ ശിക്ഷ ശമരിയുടെ മേൽ വന്നു കഴിയുമ്പോൾ ശേഷിക്കുന്ന ശേഷിപ്പ് ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ആയിരിക്കും. ഇടയൻ ആടിനെ മോഷ്ടിച്ചതല്ല, വന്യമൃഗം അതിനെ തിന്നുകളഞ്ഞതാണ് എന്ന് കാണിക്കുന്നതിനാണ് രണ്ട് കാലോ ഒരു കാതോ കൊണ്ടുപോകുന്നത്. വിരലിൽ എണ്ണുവാനുള്ള ഒരു ചെറിയ കൂട്ടം മാത്രമേ രക്ഷപ്പെടൂ. ദേശം മുറിവേൽക്കുക മാത്രമല്ല, അത് പൂർണമായും നശിപ്പിക്കപ്പെടും. നോക്കൂ, ശമരിക്കുണ്ടായ ശിക്ഷ വളരെ കഠിനമായിരുന്നു. അവർക്ക് ദൈവം നൽകിയ വെളിച്ചവും അത്ര കൂടുതലായിരുന്നല്ലോ. കൂടുതൽ പ്രകാശം ലഭിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും എന്നാണല്ലോ നാം കണ്ടത്. 13-ും 14-ും വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങൾ കേട്ട് യാക്കോബ് ഗ്രഹത്തോട് സാക്ഷീകരിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ ദൈവമായി യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ബഥേലിലെ ബലിപീഠങ്ങൾ എന്നതുകൊണ്ട് സ്വർണ്ണ കാളക്കുട്ടിയുടെ ആരാധനയെയാണ് കാണിക്കുന്നത്. ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴും. തന്റെ രാജ്യത്തു നിന്നും ഈ ആരാധന, ജീവനില്ലാത്തവയെ ആരാധിക്കുന്ന നശിച്ച ആരാധന നീക്കിക്കളവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ദന്തഭവനങ്ങൾ നശിച്ചു പോകും എന്ന് നാം വായിച്ചു. ആഹാബും ഇസബേലും ശമരിയ പർവ്വതത്തിൽ പണിതുയർത്തിയതാണിവ ദന്തമന്ദിരങ്ങൾ. അവരുടെ ഉന്നതമായ കൊട്ടാരം വളരെ മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു. അവരുടെ ആ കൊട്ടാരത്തിൽ നിന്നും എല്ലാ ദിശയിലേക്കും നോക്കിക്കാണുവാൻ സാധിക്കുമായിരുന്നു. ആ മനോഹര സ്ഥാനത്തവർ ഒരു ദന്തഭവനം, ദന്ത മന്ദിരം പണിതുയർത്തി. ആ മനോഹര കൊട്ടാരം ശത്രുക്കൾ ആകെ തകർത്തു കളഞ്ഞു. ഈ അടുത്ത കാലത്തും അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടേയിരുന്നു. ആഡംബരത്തിന്റെ അത്യുച്ചകോടിയിൽ കഴിഞ്ഞ സ്ഥലമായിരുന്നു അത്, മ്ലേച്ഛതയുടെ അത്യുച്ചകോടിയിൽ കഴിഞ്ഞ സ്ഥലം. ആനക്കൊമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ സുഗന്ധദ്രവ്യത്തിനും വീഞ്ഞുകുടിക്കുന്നതിനും മറ്റും ഉണ്ടായിരുന്നു എന്ന് ഈയിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരമായിരുന്ന അതെല്ലാം മണ്ണിനടിയിൽ ആയി. എന്ത് ഭയങ്കര ന്യായവിധി അല്ലേ! അത് പണിതവർക്ക് ഒരു ഉപകാരവും വരുത്താത്ത വിധം നശിച്ചുപോയ ആഡംബര ഭവനങ്ങൾ. ദൈവം പറഞ്ഞത്, ഞാൻ ഹേമന്ത ഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്ത് കളയും, ദന്തഭവനങ്ങൾ നശിച്ചു പോകും, പല വീടുകളും മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുന്നു, അവൻ അത് നശിപ്പിച്ച് ആകെ അറുതി വരുത്തുമെന്ന്. ആ മലമുകളിൽ കാണുന്ന ശമരിയുടെ നഷ്ടാവിശിഷ്ടങ്ങളെക്കാൾ പരിതാപകരമായ വേറൊരു കാഴ്ച വേറെയില്ല. ദൈവത്തെ വെറുത്ത, ജീവനുള്ള ദൈവത്തിന് പകരം തങ്ങളുടെ സൗകര്യാർത്ഥമുള്ള ദൈവങ്ങളെ ആരാധിച്ച് നടക്കുന്നവരുടെ അന്ത്യം എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇന്ന് ഇത് വ്യക്തമായി കണ്ടിട്ടും മനം തിരിയാത്ത ഒരു ജനസമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. തീർച്ചയായും ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത് അപ്പോഴത്തെ ഇസ്രായേൽ ജനത്തിനുള്ള ദൂതായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്കും ഇതിൽ ഒരു വലിയ പാഠമുണ്ട്. ദൈവം യാതൊന്നും യാദൃച്ഛികമായി ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. ദൈവം എല്ലാം തൻ്റെ മുൻനിർണയത്തിൽ താൻ ആവശ്യം പോലെ സമയം അനുദപിക്കുവാൻ മനസ്താപപ്പെടുവാൻ സമയം മനുഷ്യന് നൽകിയതിനു ശേഷം മാത്രമാണ് അവനെ ശിക്ഷിക്കുവാൻ ഒരുങ്ങുന്നത്. മനുഷ്യനെ ശിക്ഷിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനത്തോട് ദൈവം പറയുന്നത്, നിങ്ങൾ ഈ എൻ്റെ പ്രവർത്തനം കണ്ടെങ്കിലും മടങ്ങി വരൂ എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവശബ്ദം വീണ്ടും വീണ്ടും കേട്ടിട്ട് മറുതലിക്കുന്ന മനോഭാവമാണോ, അതോ ദൈവത്തോട് അടുത്തു വന്ന് ക്ഷമയാചിച്ച് തെറ്റുകളെ അകറ്റി ഏറ്റുപറഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കുകയാണോ? അതിനായിട്ട് ദൈവം താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.